Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
വിശുദ്ധ പത്രോസ് ലീഹായുടെ പിൻഗാമിയായ മാർപ്പാപ്പയോടുള്ള ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായി നവമെത്രാപ്പോലിത്തമാർ മാർപ്പാപ്പയിൽ നിന്ന് പാലിയ മുത്തരിയം ഏറ്റുവാങ്ങുന്നു. വിശുദ്ധ പത്രോസ് പൌലോസ് ലീഹന്മാരുടെ തിരുനാൾ ദിനമായ ജൂൺ 29 പൊതുവെ പാലിയം സ്വീകരണ ചടങ്ങ് നടക്കുന്നത്. ഇക്കൊല്ലം ജൂൺ 29, അതായത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച, ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നുള്ള 43 മെത്രാപ്പോലിത്തമാർ ബെനഡിക്ട് 16 മാർപ്പാപ്പയിൽ നിന്ന് പാലിയ മുത്തരിയം സ്വീകരിച്ചു. ഇന്ത്യയിൽ നിന്ന് ഗുവാഹത്തി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ജോൺ മൂലച്ചിറ, കൊൽക്കത്ത അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് തോമസ് ഡിസൂസ എന്നിവരാണ് പാലിയം സ്വീകരണ ചടങ്ങിനെത്തിയത്. തദ്വസരത്തിൽ ആർച്ച് ബിഷപ്പ് ജോൺ മൂലച്ചിറ വത്തിക്കാൻ റേഡിയോയ്ക്ക് അനുവദിച്ച അഭിമുഖം കേൾക്കാം. അഭിവന്യ ജോൺ മൂലച്ചിറ പിതാവിന് വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം. ഗുവാഹത്തി അതിരൂപതയുടെ അധ്യക്ഷനായിട്ടാണല്ലോ അങ്ങിപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത്. മലയാളികളായ പലർക്കും ഈ അതിരൂപതയെക്കുറിച്ച് അധികം അറിവുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഈ അതിരൂപതയെ പരിചയപ്പെട്ടുകൊണ്ട് ഈ അഭിമുഖം ആരംഭിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
ഈ അതിരൂപത സ്ഥാപിച്ചത് 1992. 1995 അതൊരു അതിരൂപതയായി മാറി. ആദ്യത്തെ പിതാവായിരുന്നു ആർച്ച് ബിഷപ്പ് തോമസ് മേനാം പറമ്പിൽ SDB. അദ്ദേഹം ഈ ജാനുവരി 18 റിട്ടയറായി. 18 ഞാൻ പുതിയ ആർച്ച് ബിഷപ്പായിട്ട് ചാർജ് എടുത്തു. ഇത് ഒരുമാതിരി നല്ല വിസ്തീർണമുള്ള രൂപതയാണ്, അതിരൂപതയാണ്. ഏകദേശം 13,000 square kilometers വിസ്തീർണമുണ്ട്. പോപ്പുലേഷൻ ഏകദേശം 60 lakh പോപ്പുലേഷനുണ്ട്. കാത്തലിക്സ് 50,000-60,000 കാത്തലിക്സ് ഉണ്ട്. പിന്നെ അവിടുത്തെ മെയിൻ ആൾക്കാരുള്ളത് ആസാമീസ് എന്ന് പറയും, ഒരു ഹിന്ദു ഗ്രൂപ്പാണ്, ലാംഗ്വേജ് ആസാമീസ് ആണ്. അതുകൂടാതെ പലതര ഭാഷകൾ പറയുന്ന വേറെ ആൾക്കാരുണ്ട്. പിന്നെ മുസ്ലിംസ് ഉണ്ട്, പിന്നെ ബംഗാളീസ് ഉണ്ട്, ബീഹാരീസ് ഉണ്ട്, പിന്നെ ഒത്തിരി ട്രൈബൽ ഗ്രൂപ്പ്സും ഉണ്ട്. നമ്മുടെ മിഷനറി വർക്ക് അധികം ഈ ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ ഇടയ്ക്കാണ്. പിന്നെ കൂടാതെ ഒത്തിരി ഈ ജാർഖണ്ഡ് ഏരിയയിൽ നിന്ന് ആസാമിലേക്ക് കുടിയേറി പാർത്ത ആദിവാസികളുണ്ട്, ഈ ചായത്തോട്ടങ്ങൾ ജോലി ചെയ്യുന്നവർ. അവരുടെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒത്തിരി കാത്തലിക്സ് ഉണ്ട്. 8-10 ഭാഷ പറയുന്ന ട്രൈബൽസ് ഗ്രൂപ്പാണ് ഉള്ളത്. പല പരീക്ഷയിലും പല പല ഭാഷയാണ്, ഒരേ ഭാഷകൾ നടക്കില്ല. ഒരു ഇടവഴിച്ചില്ലെങ്കിൽ ഒരു ഭാഷ പറയണം, വേറെ ഇടവഴിച്ചില്ലെങ്കിൽ വേറെ ഭാഷ പറയണം. ഇപ്പം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഭാഷ പറയാനായിട്ടാണ് ആൾക്കാരോട്. അവർക്ക് അറിയാൻ മനസ്സിലാവുന്ന വിധത്തിൽ ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ട് ആസമീസ്. പക്ഷെ എല്ലാവരും അത് പറയാറില്ല. ചിലർക്കൊക്കെ മനസ്സിലാവും, പക്ഷെ അവരുടെ ഭാഷ പറയുവാണെങ്കിൽ അവർക്ക് താല്പര്യമുണ്ട്. പിന്നെ രൂപത ആദ്യം 20 ആയുള്ളൂ. അച്ഛന്മാർ പൊതുവെ കുറവാണ്. ആകെ 100-130 അച്ഛന്മാരുണ്ടെങ്കിൽ അത് ഒത്തിരി വലിയ റിലീജിയസ് ആണ്. അവർക്ക് അവരുടെ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ മറ്റേ ഈ ഡൈസൻ അച്ഛന്മാർ, ഇടവകപ്പെട്ട അച്ഛന്മാരായിട്ട് ഞങ്ങൾ 25 ഉള്ളൂ. അത് കാരണം ഞങ്ങൾക്ക് പൊതുവെ ആൾക്കാർ കുറവാണെന്ന് പറയാം. സിസ്റ്റേഴ്സും 1,300 പേരുണ്ട്. ഏതായാലും ഞങ്ങൾക്ക് ഒത്തിരി പേഴ്സണൽ സിസ്റ്റൻസിൻ്റെ ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് അച്ഛന്മാരെ. പിന്നെ സെമിനേറിയൻസും ഉണ്ട്, ഞങ്ങൾക്ക് അത് തികയുന്നില്ല. ഒരു എല്ലാ കൊല്ലം 2-3 അച്ഛന്മാരുണ്ടാകുമായിരുന്നെങ്കിൽ ക്ഷാമം തീർന്നിരുന്നത്. പക്ഷേ അതിന് മാത്രം ആൾക്കാരെ കിട്ടുന്നില്ല. ഞങ്ങൾ അധികം റെക്കോർഡ് ചെയ്യുന്ന ലോക്കലിൽ നിന്ന് തന്നെ, എന്നാലും ഇപ്പം ഇങ്ങനെ കേരളത്തിൽ നിന്നും തമിഴ്നാടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒറീസയിൽ നിന്നൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം അതൊക്കെ രൂപത വലുതാകുമെന്ന് ഞങ്ങൾ ആശിച്ചിരിക്കുന്നു.
100 ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ഒരു നാടാണ് കേരളം. കേരളത്തിൽ നിന്നും വന്ന അങ്ങ് എങ്ങനെയാണ് ക്രൈസ്തവ വിശ്വാസം ആരംഭദിശയിലായിരിക്കുന്ന വടക്കുകിഴക്കൻ മേഖലയിലെ അജപാലന ശുശ്രൂഷയെ ദർശിക്കുന്നത്?
അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞങ്ങൾ വന്ന് ചെറിയ ഹൈസ്കൂൾ കഴിഞ്ഞ ഹൈസ്കൂൾ പിള്ളേരും ആയിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടാക്കുന്ന ഒരു അച്ഛനാകണം. പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ടു ഇത് മിഷണറി വർക്കാണ്, അത് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ആൾക്കാരെ ഈശോയെ അറിയിക്കാനുള്ളൊരു സാധ്യതയാണ്. നേരെ പറയലല്ല, മിക്കവാറും ഇടവക വഴിയോ അല്ലെങ്കിൽ സ്കൂൾ വഴി, അങ്ങനെ പല ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് ആൾക്കാരെ അറിയിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത് കാരണം പിന്നെ അത് ഉൾക്കൊള്ളുന്ന പരിപാടിയില്ല. ഞങ്ങളൊരു 10-12 ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട്, സെമിനറി ട്രെയിനിങ്. അതിനിടയ്ക്ക് എപ്പോഴും രൂപതയിലാണ്, രൂപതയുടെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അച്ഛന്മാർ എന്നാ ചെയ്യുന്നത്, സിസ്റ്റേഴ്സ് എന്നാ ചെയ്യുന്നത് എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത് കാരണം അങ്ങനെ ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു പ്രശ്നം വന്നില്ല. നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോലെ തന്നെയായിപ്പോയി.
ക്രൈസ്തവ വിശ്വാസത്തിന് ഏറെ സ്വീകാര്യത ലഭിക്കുന്ന ഒരു മേഖലയാണിതെന്ന് അങ്ങ് പരാമർശിച്ചല്ലോ, എന്താണ് അതിന് കാരണം?
ഒന്ന്, അത് ഈ ഹിന്ദുയിസം അത്ര ഡീപ്പായിട്ട് അവരെ ആത്മാവിലേക്ക് പോയിട്ടില്ല. അത് പിന്നെ പ്രത്യേകിച്ച് അത് നമ്മുടെ സെൻട്രൽ ഇന്ത്യയിൽ പെടുന്നില്ല. വടക്കിഴക്ക് ഇന്ത്യ ബാക്കിയുള്ള ഇന്ത്യയായിട്ട് അധികം കോണ്ടാക്ട് ഇല്ല. അത് ഏകദേശം ഒരു നെഗ്ലക്റ്റഡ് ഏരിയ ആയിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ആൾക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് മിഷണറീസ് ആയിരുന്നു. അത് അവർക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ ഇടയ്ക്ക്. മറ്റേ ഹൈ ക്ലാസ് ഹിന്ദുസ് ഉണ്ട്, അവരും ഈ ട്രൈബൽസിനെ ഏകദേശം നെഗ്ലക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ മിഷണറിമാർ എന്നിട്ട് പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയിട്ട് നോക്കി. എന്ന് വെച്ചാൽ അവരെ നോക്കാൻ വേറെ ആരുമില്ല. കാരണം അച്ഛനും അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും അവർ കോൺസെൻട്രേറ്റ് ചെയ്തു. അന്നേരം അവർക്ക് ഇന്നിവിടെ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ ഞാൻ കൊണ്ട് ഒത്തിരി ചെയ്യുന്നുണ്ടല്ലോ, അവരുടെ റിലീജിയൻ നല്ലതായിരിക്കും, അതേപോലെ ആദിവാസി സിസ്റ്റേഴ്സും അങ്ങനെ തോന്നി. ഞങ്ങൾക്ക് ഞങ്ങളെ ആർക്കും വേണ്ട, പക്ഷേ അച്ഛന്മാർക്കും കന്യാസിനും ഞങ്ങൾ അത്ര സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവരെല്ലാവരും സഭയിലേക്ക് വരാൻ തുടങ്ങി. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര സ്പീഡിൽ വരുന്നില്ല, എന്നാലും വന്നുകൊണ്ടിരിക്കുന്നു.
അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ വടക്കിഴക്കൻ ഇന്ത്യ നെഗ്ലക്റ്റഡ് ഏരിയ, അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണെന്ന് പൊതുവെ ആക്ഷേപം ഉയരാറുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ പ്രദേശം ഗറില്ലകളുടെയും വിപ്ലവകാരികളുടെയും ഒക്കെ പേരിലും അറിയപ്പെടുന്നുണ്ടല്ലോ. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്?
വിപ്ലവകാരികളുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം അവരുടെ ഡെവലപ്മെന്റ് മറ്റേ ഭാഗത്ത് ഇന്ത്യയായിട്ടുള്ള അതേ സ്പീഡ് നടന്നിട്ടില്ല. ഞങ്ങളൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ പറയും ഞങ്ങളുടെ ഈ വടക്കിഴക്കൻ ഭാഗം കേരളത്തിനെ കഴിഞ്ഞ് 50 വർഷം പുറകോട്ടാണെന്ന്. എന്നുവെച്ചാൽ അതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് അത്ര ഇല്ലായിരുന്നു, പൊതുവെ എല്ലാത്തിലും പറ്റി. അത് കാരണം അവരുടെ റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ ടെററിസം സ്വീകരിച്ചു. പിന്നെ അത് പൊതു അതൊരു ഒരു ജോബായി മാറി പലർക്കും. കാശ് കിട്ടും, പേടിപ്പിച്ചാൽ മതി, കാശ് കിട്ടുന്നുള്ള അങ്ങനെ ഒരു മെന്റാലിറ്റിയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ പറയും ഒത്തിരി പേര് ഇവർ തന്നെ ക്രിസ്ത്യൻസാണ്, അവരെന്തിനും അങ്ങനെ പോയി. ചിലർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, ഇത് നന്നായിട്ടിരിക്കും. പക്ഷെ എല്ലാവരും ഒന്നും കാത്തലിക്സ് അല്ല. പക്ഷെ പൊതുവെ കാത്തലിക്സ് ആയിരിക്കില്ല അവിടെ ഏറ്റവും കൂടുതൽ. മറ്റേ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരാണ്, ബാപ്റ്റിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻസ്, അങ്ങനെ പല മറ്റ് ഡിനോമിനേഷൻസ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പൊതുവെ കാത്തലിക്സ് ഇച്ചിരി ക്വയറ്റാണ്, മിക്കവാറും ഇതിനൊന്നുമില്ല. എന്ന് വെച്ചാൽ 100% അല്ല, കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷെ പൊതുവെ അവർ പറയുന്നത് നമ്മൾക്ക് ഒരു കൺസിലിയേറ്ററി മെത്തേഡ്. എൻ്റെ മുമ്പുണ്ടായിരുന്ന പിതാവ് മീനാൻ പറമ്പ്, നിങ്ങളെല്ലാവർക്കും അറിയാം. അതിങ്ങനെ ചില ട്രൈബൽസിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകാറുണ്ട്, ഫൈറ്റ് ഉണ്ടാകാറുണ്ട്. അവർ രണ്ടുപേരും ഒരു ന്യൂട്രൽ സ്ഥലത്ത് കൊണ്ടുവന്നേച്ച് നിങ്ങൾ വർത്തനം പറ ഫൈറ്റ് ചെയ്യാതെ. അങ്ങനെ അവരത് സ്വീകരിച്ചു. അങ്ങനെ അവർ പറഞ്ഞ വർത്തനം പറയുമ്പോൾ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും വരും. പുതിയ സ്ഥലത്ത് വന്ന് ആലോചിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോഴും അവർക്ക് തോന്നി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ എന്തിനാണെന്ന് തോന്നി. അങ്ങനെ ഒത്തിരി സമാധാനം വന്നിട്ടുണ്ട്. പക്ഷേ അതിന് മാത്രം വന്നിട്ടില്ല. പക്ഷേ കൂടുതൽ അതിനെക്കഴിഞ്ഞ് കൂടുതൽ അവർക്കുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതിന് നമുക്കധികം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇൻ്റർ ട്രൈബൽ ഇങ്ങനെയുള്ള പ്രശ്നത്തിനൊക്കെ നമ്മുടെ പീസ് ഗ്രൂപ്പും അങ്ങനെ ഞങ്ങളുടെ പിതാവും അങ്ങനെ പല ഗ്രൂപ്പുണ്ട്, പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഉള്ള ഗ്രൂപ്പ്സ്, അവരൊക്കെ ജോലി ചെയ്ത് ഏകദേശം നന്നായിട്ട് നടത്തുന്നുണ്ട്.
അതിരൂപത രാജ്യപാലന പ്രവർത്തനങ്ങളിൽ അഭിമന്യ പിതാവ് ഏത് മേഖലയ്ക്കാണ് മുൻഗണന നൽകുന്നത്?
ആദ്യം എവാഞ്ചലൈസേഷൻ, രണ്ടാമത്തത് സ്ട്രെങ്തനിങ് ഓഫ് ഫെയ്ത്ത്, ശക്തീകരണം, പിന്നെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ടാണ് എൻ്റെ ഏറ്റവും വലിയ താല്പര്യങ്ങൾ. ഞാൻ കൂടുതലായിട്ട് ശ്രമിച്ചത് രൂപത മനസ്സിലാക്കാനായിട്ടാണ്. എനിക്ക് എൻ്റെ അവസാനത്തെ എൻ്റെ റെസ്പോൺസിബിലിറ്റി അവിടുത്തെയുള്ള ആൾക്കാരാണ്, എൻ്റെ രൂപത്തിലെ ആൾക്കാർ. അവരെ എങ്ങനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ പറ്റും, അവരെ അവരിൽ നിന്ന് എടുത്തവരെ പുതിയവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ താല്പര്യം. അതേപോലെ നമ്മുടെ അച്ഛന്മാരൊക്കെ എന്ത് ചെയ്യുന്നു, അവരെങ്ങനെ സഹായിക്കാം, അവരെന്തെങ്ങനെ അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാം, അങ്ങനെയുള്ളതായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ്. രൂപത വളരെ ഡൈനാമിക് ആക്കുക.
ഈ രംഗത്ത് വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്താണ്?
ഒന്ന്, പൊതുവെ നമുക്ക് നേരെ നിന്ന് ക്രിസ്ത്യാനി ആകണമെന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ആരോടും പറയാനാവില്ല. പിന്നെ അവരും സസ്പെഷനുണ്ട്, നമ്മൾ മിഷണർമാർ എന്നാ ചെയ്യുന്ന ഇമാരെയൊക്കെ ട്രൈബൽസിനൊക്കെ ക്രിസ്ത്യൻസ് ആക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഒന്ന് രണ്ടുപേർ ക്രിസ്ത്യൻസ് ആകുന്നുണ്ടോ ഉണ്ടല്ലോ എന്നുള്ള സസ്പെഷനുണ്ട്. പിന്നെ മെയിൻലാൻഡ് ഇന്ത്യയിൽ നിന്നും തന്നെ അവരെപ്പോഴും ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, മിഷണറിമാർ ഇവരെ ക്രിസ്ത്യാനികളാക്കുകയാണ്, അവർ ഇന്ത്യക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുകയാണ്, അങ്ങനെയുള്ള ഒരു ആക്ഷേപങ്ങളുണ്ട്. അത് ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് നിൽക്കാറുള്ളത്. പക്ഷേ ശക്തീകരിക്കാനായിട്ട് ഞങ്ങൾ ധ്യാനങ്ങളും പിന്നെ വില്ലേജ് വിസിറ്റും അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ മാറി മാറി പോയി അങ്ങനെയൊക്കെ നടത്തി, പിന്നെ കാറ്റീസം ക്ലാസ് സ്കൂളിൽ അങ്ങനെയൊക്കെ നടത്തിയാണ് ഞങ്ങൾ ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. ധ്യാനങ്ങൾക്ക് അവർക്കുള്ള താല്പര്യമുണ്ട്, ചെറിയ ചെറിയ വില്ലേജിലെയും പിന്നെ ഒന്നുമില്ല ലേമൻ അല്ലെങ്കിൽ അച്ഛന്മാർ സിസ്റ്റേഴ്സൊക്കെ നടത്തി, പിന്നെ അവർ വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്യുന്ന അവർക്ക് വലിയ കാര്യമാണ്, അവരെ കാണാൻ വന്ന അച്ഛൻ വന്നു, പിതാവ് വന്നു, അച്ഛൻ സിസ്റ്റേഴ്സ് വന്നു വന്നു എന്നൊക്കെ അവർക്ക് വലിയൊരു കാര്യമുള്ള പരിപാടി. കേരളത്തിലാണെങ്കിലും ഉണ്ട്, പക്ഷേ ഇവിടെ അതിനൊക്കെ ഇച്ചിരി കൂടുതലുണ്ട്.
വിശ്വാസ പ്രചരണത്തിന്റെയും പരിശീലനത്തിന്റെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ സാംസ്കാരിക അനുരൂപണം. ഈ മേഖലയിൽ സാംസ്കാരിക അനുരൂപണം സാധ്യമാകുന്നത് എങ്ങനെയാണ്?
അവിടെ ഈ ട്രൈബൽസിനൊക്കെ ഒത്തിരി ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട്, അത് കുർബാനയ്ക്കൊക്കെ അതൊക്കെ ഞങ്ങൾ ഏകീകരിക്കും. കുർബാനയ്ക്ക് തുടങ്ങുമ്പോഴാണെങ്കിൽ ഇപ്പോൾ ഏത് ട്രൈബിലാണെങ്കിൽ അവരുടെ ഗ്രാമത്തിലാണെങ്കിൽ അവർ കുർബാനയ്ക്ക് മുമ്പ് അവർക്ക് ഡാൻസൊക്കെ ചെയ്ത് നമ്മുടെ അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കും. അതേപോലെ ദാനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതും ഡാൻസ് ചെയ്തുകൊണ്ട് അങ്ങനെ കൊണ്ടുവരും. പിന്നെ മിക്കവാറൊക്കെ അച്ഛനെ സ്വീകരിക്കാനായിട്ടാണെങ്കിൽ പിന്നെ അച്ഛൻ പള്ളിയിലേക്ക് ഗ്രാമത്തിലേക്ക് വരുവാണ്. എല്ലാ ഇടവൊക്കെ തന്നെയല്ല, ഇടവൊക്കെ 10-40 ചിലപ്പോൾ ഗ്രാമങ്ങളാണ്, കാത്തോലിക്ക കമ്മ്യൂണിറ്റീസ്, ചിലപ്പോൾ 10-20, 10-30 കിലോമീറ്റർ അകലെ. അവിടെ അച്ഛൻ ചെല്ലുമ്പോഴാണെങ്കിൽ അവരെല്ലാവരും കൈയൊക്കെ അച്ഛൻ്റെ കൈയൊക്കെ കഴുകി, ചിലപ്പോൾ കാലുമൊക്കെ കഴുകി ഡാൻസ് ചെയ്തുകൊണ്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്. എന്ന് വെച്ചുകൊണ്ട് അവരുടെ സംസ്കാരം എപ്പോഴും നമ്മൾ രക്ഷിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവരുടെ അഡ്രസ്സ് അവർ നമ്മൾ പറയും നിങ്ങളുടെ അഡ്രസ്സ് കേട്ടു വേറെ എന്തിനാ മാറ്റണേ, നമ്മൾ അവരുടെ ഒന്നും മാറ്റുന്നില്ല. നമ്മൾ പറയുന്ന ഈശോയിൽ വിശ്വസിക്കുക, ബാക്കി നിങ്ങളുടെ എല്ലാം അതൊക്കെ ചെയ്തോ, നിങ്ങളുടെ ഡാൻസ് വേണം, സംസ്കാരം വേണം, അതെല്ലാം വേണം, അതൊക്കെ ഞങ്ങൾ രക്ഷിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് രണ്ടു വർഷം മുമ്പ് ഈ CBCI മീറ്റിംഗ് ഗവാത്തിലാണ് നടന്നത്. അന്ന് 72 ഡാൻസ് ട്രൂപ്പാണ് മെത്രാന്മാരെ സ്വീകരിക്കാനായിട്ട് ഡാൻസ് കാണിച്ചത്, എല്ലാം വേറെ വേറെ ഡാൻസസ്. അങ്ങനെ എല്ലാ സംസ്കാരത്തിനും നമ്മൾ രക്ഷിക്കുന്നുണ്ട്.
ഹിന്ദുത്വം വടക്കിഴക്കൻ ഇന്ത്യയിൽ അത്ര ആഴത്തിൽ വേരോടിയിട്ടില്ല എന്ന് പിതാവ് പറയുകയുണ്ടായി. പക്ഷേ ഇന്ത്യൻ സെൻസസ് അനുസരിച്ച് ഈ ഗോത്രവർഗക്കാരെന്ന് അങ്ങ് പറയുന്ന, അങ്ങ് വിശേഷിപ്പിക്കുന്ന ഈ ജനവിഭാഗങ്ങളെല്ലാം ഹൈന്ദവരായിട്ടല്ലേ ചേർക്കപ്പെട്ടിരിക്കുന്നത്?
സെൻസസ് എടുക്കാൻ വരുവാണ്, എന്നോട് ചോദിക്കുന്നു നീ ഏത് മതാ, ക്രിസ്ത്യാനാണോ, അല്ല, മുസ്ലിമാണോ, അല്ല, എന്നാ നീ ഹിന്ദു, എല്ലാവരെയും ഹിന്ദു ആക്കി എഴുതും. അല്ലെങ്കിൽ ട്രൈബിലൊക്കെ നീ നമ്മുടെ ട്രൈബിലാണല്ലോ എഴുതേണ്ടത്, ആനിമിസ്റ്റ് ആനിമിസ്റ്റ് എന്നൊക്കെ എഴുതേണ്ടത്. അത് അവരൊരിക്കലും എഴുതിയില്ല. ക്രിസ്ത്യനും മുസ്ലിംസും ബുദ്ധിസ്റ്റും അല്ലെങ്കിൽ എല്ലാവരും ഒരു ഹിന്ദുവായിട്ടാണ് സെൻസസിലുള്ളത്. പക്ഷേ ഇപ്പോൾ ട്രൈബൽസിനൊക്കെ മനസ്സിലായിട്ടുണ്ട്, അതേപോലെ ദളിതനും മനസ്സിലായിട്ടുണ്ട്, ഞങ്ങൾ ദളിതാണ്, ഞങ്ങൾ ഹിന്ദുവല്ല, ഞങ്ങൾ ട്രൈബലാണ്, ഞങ്ങൾ ക്രിസ്ത്യനുമല്ല, ബുദ്ധിസ്റ്റുമല്ല, ഹിന്ദുവല്ല. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് സെൻസസ് ഓഫീസേഴ്സ് അത് ഇതുവരെ മനസ്സിലാക്കുന്നില്ല. അത് കാരണം പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഹിന്ദുസ് ഉണ്ട്, അത്ര ഹിന്ദുസ് അല്ല.
അഭിമന്യ പിതാവ് ആദ്യമേ സൂചിപ്പിച്ചിരുന്നു ഇനിയും ഏറെ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു മേഖലയാണിതെന്ന്. എന്നാൽ അതിന് പര്യാപ്തമാം വിധം വൈദികരും സന്യസ്തരും ഇല്ല എന്ന്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഇതര മേഖലകളിൽ നിന്ന് ഈ മേഖലയിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് വരാൻ വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക്, യുവജന സന്നദ്ധ പ്രവർത്തകർക്ക് അവസരങ്ങളുണ്ടോ?
പലതുണ്ട്. ഒന്നുമില്ല, അവിടെ തന്നെ ഞങ്ങളിപ്പോഴും കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് യങ് ബോയ്സിനെയും ഗേൾസിനെയും, സെമിനറി ചേരനും അടുത്ത ചേരനും ഒക്കെ ആയിട്ട് ഇപ്പോഴും എടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പൊ ജീസസ് യൂത്ത് അവരെ ഒന്ന് ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ കുറവേ ഉള്ളൂ, അവരൊക്കെ കൂടുതലാണെങ്കിൽ അവിടെ എപ്പോഴും അവർ ജോലി ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സിറ്റിയിലൊക്കെ അല്പം ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവർക്ക് അക്കോമഡേഷനൊക്കെ കൊടുക്കാനായിട്ട്. പക്ഷേ ഇടവകക്കടയൊക്കെ അവർക്ക് വളരെ ഡിമാൻഡാണ്, വരുന്നവർക്കൊക്കെ വളരെ വരുന്നവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്, അവരൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ചില റിട്രീറ്റ് ഗ്രൂപ്പ്സും ഒക്കെ വന്ന് ഞങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ള അവർ ഇംഗ്ലീഷ് പ്രസംഗിക്കും, എന്നിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം പല ഗ്രൂപ്പും വരുന്നുണ്ട് കേട്ടോ.
വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ മിഷൻ മേഖലയിലെ അജപാലന ശുശ്രൂഷ രംഗത്ത് അവിസ്മരണീയമെന്ന് തോന്നുന്ന ഒരനുഭവം ഞങ്ങളോട് പങ്കുവെക്കാമോ?
എന്നുവെച്ചാല് എനിക്ക് തോന്നിയ പലതുണ്ട്. ഒന്ന്, ഈ ആസാമിലൊരു ആസാം അജിറ്റേഷൻ ഉണ്ടായിരുന്നു. ആസാമീസ് പറഞ്ഞു പുറത്തുള്ളവരാരും ഇവിടെ പാടില്ല, ആശ്ചന്മാരാകണമെങ്കിലും തന്നെ ഇവിടുത്തെ പിള്ളേരെടുത്തോളണം, സിസ്റ്റേഴ്സാണെങ്കിൽ തന്നെ ഇവിടുത്തെ ആൾക്കാർ വേണം, ടീച്ചേഴ്സ് കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ എനിക്ക് ഇറക്കി വിടണം. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിലൊക്കെ വന്ന് അവരെ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കുമായിരുന്നു. പിന്നെ അവരുടെ സ്റ്റുഡൻസ് യൂണിയൻ ഞങ്ങളുടെ സ്കൂളിൽ നടത്ത തുറക്കണം, അതിനൊക്കെ ഞങ്ങൾ ഒത്തിരി റെസിസ്റ്റ് ചെയ്തു. പക്ഷേ അതിനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഒത്തിരി ദൈവസഹായം ഉണ്ടായിരുന്നു. അവരൊക്കെ നേരെ എന്ന് പറയാനായിട്ട് എല്ലാവർക്കും അവർക്ക് പേടിയായിരുന്നു, അവരെന്നെ ഷൂട്ട് ചെയ്യോ കൊല്ലുമോ എന്നൊക്കെയുള്ളത്. പക്ഷേ അതൊക്കെ നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റി. അവരതിന് അവസാനം നമ്മുടെ ഐഡിയാസൊക്കെ സ്വീകരിച്ചു. സ്റ്റുഡൻസ് യൂണിയൻ ഞങ്ങളുടെ സ്കൂളിൽ പാടില്ല, അത് ഞങ്ങൾ പറഞ്ഞവരെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചില്ല. എന്തൊക്കെ നടക്കാൻ പോവാണെങ്കിലും അത് നടക്കട്ടെ എന്ന് വെച്ച്. പക്ഷെ പൊതുവെ ഞങ്ങൾക്കെല്ലാം നല്ല അനുഭവങ്ങളായിരുന്നു ഞങ്ങളുടെ രൂപതയിൽ. പല വേറെ രൂപതയിലൊക്കെ പലതുണ്ടായിട്ടുണ്ട്. എനിക്കെല്ലാം ഒരുമാതിരി എളുപ്പമായിരുന്നു. ചില ഇങ്ങനെ സ്റ്റുഡൻസ് യൂണിയായിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതലായിട്ടുള്ള പ്രശ്നം ഈ ലാംഗ്വേജ് പഠിക്കാനായിട്ടാണ്. കാരണം എപ്പോഴും തിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയല്ലോ, ബൈബിൾ വായിക്കണം, പ്രസംഗിക്കണം, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. 10-12 ഭാഷയുള്ള രൂപതയിൽ എല്ലാ ഭാഷയും ഉപയോഗിക്കാനുള്ള പ്രശ്നമുണ്ട്. അല്ലാതെ ആൾക്കാരുള്ള പ്രശ്നമൊന്നും അധികം ഉണ്ടായിട്ടില്ല.
അങ്ങയുടെ വിലപ്പെട്ട സമയത്തിൽ നിന്ന് ഇത്രയും നേരം വത്തിക്കാൻ റേഡിയോയുടെ ശ്രോതാക്കളോട് പങ്കുവച്ചതിന് അങ്ങയ്ക്ക് ഒത്തിരി നന്ദി.
താങ്ക് യു.